بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين، أما بعد. ലളിതമായ കർമ്മങ്ങൾ മഹത്തായ പ്രതിഫലങ്ങൾ എന്ന പേരിലുള്ള നമ്മുടെ ഈ ക്ലാസ്സിൽ രണ്ട് ഹദീസുകളാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഷഹിദൽ ജനാസത ഹത്ത യുസല്ല അലൈഹ ഫലഹു ഖീറാത്തുൻ വമൻ ഷഹിദഹ ഹത്ത തുദ്ഫന ഫലഹു ഖീറാത്താനി ഖീല വമൽ ഖീറാത്താനി ഖാല മിസ്ലു ജബലൈനിൽ അദീമൈനി. മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ഹദീസാണിത്. നമുക്കറിയാം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്, കടമകളിൽപ്പെട്ടതാണ്. അയാൾ രോഗിയായാൽ ആ രോഗിയെ സന്ദർശിക്കുക, അയാൾ മരിച്ചാൽ അയാളുടെ ജനാസയെ അനുഗമിക്കുക. ജനാസയെ അനുഗമിക്കൽ മാത്രമല്ല, ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, കബറടക്കുക, ഇതെല്ലാം ആ നാട്ടിലെ മുസ്ലിമീങ്ങളുടെ പൊതുവായ ബാധ്യതയാണ്. ഫർളുൻ അലൽ കിഫായ, ആരെങ്കിലും ചെയ്താൽ എല്ലാവരും കുറ്റത്തിനൊഴിവായി, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. പക്ഷെ കൂലി കിട്ടുക ആർക്ക് മാത്രമുള്ളൂ? ചെയ്തവർക്ക് മാത്രമേ കൂലി കിട്ടുള്ളൂ. ചില ആളുകൾക്ക് അങ്ങനെ വിചാരണ്ട, ആരെങ്കിലുമൊക്കെ ചെയ്താലും നമുക്ക് കൂലി കിട്ടും. അതില്ല, കൂലി ചെയ്തവർക്കേ കിട്ടുള്ളൂ, പക്ഷെ കുറ്റത്തിനൊഴിവാവും. ആരും ചെയ്തില്ലെങ്കിലോ ആ പ്രദേശത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അതിൽ കുറ്റക്കാരായിരിക്കും. ഇങ്ങനെയുള്ള കാര്യത്തിനാണ് ഫർളുൻ അലൽ കിഫായ എന്ന് പറയാം. ആരെങ്കിലുമൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ മരിച്ച വീട്ടിലേക്ക് പോകും. എന്തിനാ പോകുന്നത്? പല ആളുകളും പോയിട്ട് മയ്യത്തൊന്ന് കാണുക, മയ്യത്തിന്റെ കുടുംബക്കാരെയൊക്കെ കണ്ട് ഞാൻ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുക, പെട്ടെന്ന് തെറ്റിക്കളയും. അതല്ല, മയ്യത്തിന്റെ വീട്ടിൽ പോകുമ്പോ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുക, മറമാടുന്നതുവരെ മയ്യത്തിന്റെ കൂടെ ഉണ്ടാവുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പല ആളുകളും ഇപ്പൊന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവ് എന്താ വെച്ചാല് വല്ലാതെ മയ്യത്ത് വെച്ച് താമസിപ്പിക്കും. ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ ഉദ്ദേശിച്ചാൽ രാവിലെ പുറപ്പെട്ട വൈകുന്നേരത്തിന് സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് മോം വരാണ്ട് എന്നറിയും. ഇന്ന് ഉച്ചക്ക് മരിച്ചാൽ നാളെ ഉച്ചക്ക മറവിയ. ഈ മോം വിളിച്ചു പറയാ വേണ്ടത് അസ്രഉബിൽ ജനാസ, ജനാസയുടെ കാര്യം ധൃതിയിലാക്കണം എന്നാണ് റസൂല് പറഞ്ഞിട്ടുള്ളത്. നന്മയാണെങ്കിൽ അയാളെ നന്മയിലേക്ക് വേഗം എത്തിക്കാം, തിന്മയാണെങ്കിൽ ഈ തിന്മ നമ്മളെ തലേന്ന് ഒഴിവാക്കാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫ്രീസറിൽ വെക്കൊന്നും വേണ്ട, നിങ്ങൾ മറവ് ചെയ്തോ, ഞാൻ വന്നിട്ട് കബറിന്റെ അടുത്ത് പോയി നിസ്കരിച്ചോളാം, എനിക്ക് വേണ്ടി ഇത്രയും മനുഷ്യന്മാർ കെട്ടിച്ചിട്ട് നിൽക്കണ്ട എന്നാണ് പറയേണ്ടത്. കുടുംബക്കാർക്ക് പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യ, ഉള്ളിൽ പഹയനൊന്ന് വന്നെങ്കി എന്നുണ്ടാവും. ആരും ഇത്ര ഇഷ്ടപ്പെട്ടു നിൽക്കുന്നാവില്ല, മനസ്സിലായില്ലേ? അപ്പൊ എന്തിനാ ആളുകളുടെ ശാപം വാങ്ങാൻ നിൽക്കുന്നത്? ആളുകൾക്ക് ഒരുപാട് പണിയും ജോലിയുള്ള ആളുകളാ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മള് മയ്യത്തിന്റെ അടുത്ത് പോകുമ്പോ എപ്പോഴാ മയ്യത്തെടുക്കുക എന്ന് ചോദിക്കും. മരിച്ചാൽ ഉടൻ തീരുമാനിക്കേണ്ട കാര്യമാണെന്ത്? മയ്യത്തെടുക്കേണ്ട സമയം. മരിച്ചു എന്ന് വിളിച്ചു പറയുമ്പോ അപ്പൊ തന്നെ പറയാൻ കഴിയണം മയ്യത്തെപ്പെടുക്കും. അപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞ് അപ്പോൾ അവിടെ ബന്ധപ്പെട്ടവരൊക്കെ കൂടി ആലോചിച്ചിട്ട് ഉടനൊരു സമയം നിശ്ചയിക്കണം, ഏറ്റവും അടുത്ത സമയം. ആരൊക്കെയാ ദൂരം എന്ന് വരാനുള്ളത്, അതിനെപ്പറ്റി ആലോചിക്കുക. അവർക്ക് എത്താൻ കഴിയോ എങ്കിൽ മാത്രം നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് മയ്യത്ത് ഖബറടക്കണം. ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ, അദ്ദേഹം ജോർദാനിൽ വെച്ചാ മരിച്ചത്. അദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അൽബേനിയയിൽ നിന്ന് വാപ്പ അവിടെ മുസ്ലിമായി ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഹിജറ വന്നതാ സിറിയയിലേക്ക്. അവിടുന്ന് ഈ ദൈവത്തും കാര്യമൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടിയപ്പോൾ അദ്ദേഹം ജോർദാനിലേക്ക് പോയതാ. പിന്നെ അവസാന കാലത്ത് അദ്ദേഹം ജോർദാന്റെ തലസ്ഥാനമായ ഉർദുനിലെ തലസ്ഥാനത്താണ് ഉണ്ടായിരുന്നത്, അമ്മാനിലാണ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാൽ അദ്ദേഹം മരിച്ചു. അപ്പൊ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വസിയത്ത് ഉണ്ടായിരുന്നു, അമ്മാനകത്തുള്ള എന്റെ മക്കളെ മാത്രം അറിയിക്കണ്ടുള്ളൂ, പുറത്തുള്ളവരൊക്കെ മയ്യത്ത് മറമാടി നേശം അറിയിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ വസിയത്തായിരുന്നു. പക്ഷെ എന്ത് പറയാനാണ്, ആളുകള് മരിച്ചു, ലോകം മുഴുവൻ പ്രചരിച്ചു, മണിക്കൂറുകൾ കൊണ്ട് പ്ലെയിനുകൾ വന്നിറങ്ങി, ഒരുപാട് ആളുകൾ പങ്കെടുത്തു. പക്ഷെ വളരെ വേഗം, ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ മറവ് ചെയ്യണ്ടായി, മനസ്സിലായില്ല? അപ്പൊ അത് അദ്ദേഹത്തിന്റെ വസിയത്തായിരുന്നു. പിന്നെ എന്റെ സുഹൃത്ത് അയൽവാസി ഇന്ന ആള് കുളിപ്പിക്കണം എന്ന് വസിയത്തിൽ ഉണ്ടായിരുന്നു. അതും അങ്ങനെ തന്നെ നടപ്പിലാക്കി. പിന്നെ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് കുറെ കാട് പിടിച്ച് കിടക്കുന്ന, ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു. ആ ഖബർസ്ഥാനിൽ എന്നെ മറവ് ചെയ്യണം എന്ന് വസിയത്തുണ്ടായിരുന്നു. അപ്പോ അവിടുത്തെ ഭരണാധികാരി ശേഖ് മരിച്ചു എന്നപ്പോ വന്നപ്പോ ഇങ്ങനൊരു വസിയത്തുണ്ട് എന്ന് ഉടനെ തന്നെ കൽപ്പന കൊടുത്തു. ആ ഖബർസ്ഥാൻ വേഗം വൃത്തിയാക്കാനും മതിൽ കെട്ടാനും ഇതിനൊക്കെ ആ ഖബർസ്ഥാനിൽ അദ്ദേഹത്തെ മറവ് ചെയ്തു. ഇന്ന് ആ ഖബർസ്ഥാൻ എന്തായി? അത് ഉപയോഗിക്കുന്ന അവസ്ഥയായി. അപ്പൊ ഇങ്ങനെ ചില മഹാന്മാരായ ആളുകളുടെ വസിയത്ത് നമ്മൾ കാണുമ്പോൾ നമുക്കത് വളരെ ചിന്താർഹമായ ഒരു കാര്യമാണ്. അത് കൂട്ടത്തിൽ പറഞ്ഞു മാത്രം. ഞാൻ ഉദ്ധരിച്ച ഹദീസിന്റെ അർത്ഥം, മൻ ഷഹിദൽ ജനാസത്ത, ആരെങ്കിലും ഒരു മയ്യത്തിന് ഒരു മയ്യത്ത് കെട്ടിന കൂടെ സാക്ഷിയായി, ഹത്ത യുസല്ല അലൈഹ, അതിന്റെ മേൽ നിസ്കരിക്കുന്നതുവരെ, എന്നാൽ ഫലഹു ഖീറാത്തുൻ, അയാൾക്ക് ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. വമൻ ഷഹിദഹ ഹത്ത തുദ്ഫന, ആ മയ്യത്ത് മറമാടുന്നതുവരെ ആരെങ്കിലും ആ മയ്യത്തിന്റെ കൂടെ സാക്ഷിയായിട്ടുണ്ടായാൽ, ഫലഹു ഖീറാത്താനി, അയാൾക്ക് രണ്ട് ഖീറാത്ത് പ്രതിഫലമുണ്ട്. വമൽ ഖീറാത്താനി, ഖീല ചോദിക്കപ്പെട്ടു, എന്താണ് ഈ ഖീറാത്ത്? രണ്ട് ഖീറാത്ത് പറഞ്ഞാൽ, മിസ്ല ജബലൈനിൽ അളീമൈനി, വലിയ രണ്ട് പർവ്വതങ്ങൾ പോലുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അപ്പൊ മയ്യത്ത് കാണുക എന്നുള്ളതല്ല, മയ്യത്തിന്റെ കുടുംബക്കാരെ കണ്ടിട്ട് സലാം പറഞ്ഞു പോരുക എന്നുള്ളതല്ല, ഏയ് നിന്റെ വാപ്പ മരിച്ചിട്ട് അവൻ വരണമെങ്കിൽ അവന്റെ വാപ്പ മരിച്ചാ ഞാനും പോണ്ടേ എന്ന നിലക്ക് കുറുക്കല്യാണം മാതിരി, അതുകൊണ്ട് കാര്യമല്ല. നമ്മള് മരിച്ചാൽ മയ്യത്തിന്റെ വീട്ടിൽ പോകുമ്പോ മയ്യത്തിന്റെ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ റെഡിയായിട്ടായിരിക്കും. കുളിപ്പിക്കേണ്ടി വന്നാൽ കുളിപ്പിക്കാനും, മയ്യത്ത് ചുമക്കേണ്ടി വന്നാൽ ചുമക്കാനും, എന്നൊക്കെ പലപ്പോഴും ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ വിട്ടുവെക്കുന്നതാണ്, സ്ഥിതി ജോലിയെ നോക്കിയിട്ട്. അതൊക്കെ പ്രത്യേക ആൾ, ഇനിയിപ്പോ കുറച്ചുകാലം കഴിഞ്ഞാൽ യൂണിയൻ ഓഫീസിക്ക് വിളിച്ചു പറയേണ്ടി വരും, സിഐടി ഓഫീസല്ലേ, ഒരു മയ്യത്ത് കൊണ്ടുവന്നതിന് എത്ര ചാർജ് എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരും, തോന്നിപ്പോകും ആളുകള്. അങ്ങനെ ആയിപ്പോകരുത്. ചെറുപ്പക്കാരൊക്കെ എന്ത് ചെയ്യണം? അതിന് തയ്യാറായിട്ടായിരിക്കണം പോകേണ്ടത്. അപ്പൊ അവിടെ ചെന്ന് പെട്ടെന്ന് പോരാ എന്നുള്ളതല്ല, നിസ്കരിക്കുന്നതുവരെയെങ്കിലും നിൽക്കണം. നിസ്കരിക്കുന്നവരെ എന്നാൽ പകുതി കൂലിയുള്ളൂ, നിസ്കരിച്ചിട്ട് പിന്നെ മറമാടാൻ വേണ്ടി കൊണ്ടുപോകും. പലയിടത്തും നിസ്കരിക്കാൻ വേണ്ടിയാ കൊണ്ടുപോകും അല്ലെ, വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഖബർസ്ഥാന്റെ അടുത്തുള്ള പള്ളി നിസ്കരിച്ചിട്ട് അവിടെ തന്നെ മറവ് ചെയ്യലാണ്. പല സ്ഥലങ്ങളിലും വീട്ടിൽ നിന്ന് അടുത്തുള്ള പള്ളി നിസ്കരിക്കും, എന്നിട്ട് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. ഏതായാലും ഖബറടക്കുന്നതുവരെ നിന്നാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, പൂർണമായ പ്രതിഫലം, രണ്ട് ഖീറാത്ത് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്തുമാത്രമേ ലഭിക്കുള്ളൂ, ഒരു ഖീറാത്ത് പ്രതിഫലം മാത്രമേ അയാൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ചെറിയ ഒരു കാര്യമാണ്, പക്ഷേ വലിയ പുണ്യങ്ങൾ നമുക്കതുകൊണ്ട് ലഭിക്കാനുണ്ട്. ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാണ്, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സദഖ, ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, വകുല്ലു തഹ്മീദത്തിൻ സദഖ, വകുല്ലു തഹ്ലീലത്തിൻ സദഖ, വകുല്ലു തക്ബീരത്തിൻ സദഖ, വഅംറു ബിൽ മഅറൂഫി സദഖ, വനഹ്യുൻ അനിൽ മുൻകരി സദഖ, വയുജ്ഉ മിൻ ദാലിക റകഅതാനി യർകഅഹുമാ മിൻ അദ്ദുഹാ, റവാഹു മുസ്ലിം. നിങ്ങൾ നേരം പുലർന്നാൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഓരോ സന്ധികൾക്കും സദക്കയുണ്ട്. മിഫ്സൽ എന്നാണ് സുലാമ എന്ന് പറഞ്ഞ അർത്ഥം. സന്ധികൾക്കും, മടക്കുന്ന സ്ഥലല്ലേ, മടങ്ങുന്ന സ്ഥല, ഇവിടെ കയ്യിന് കാലിന് വിരലിന് ഒക്കെ ഉണ്ടല്ലോ, ഓരോ സന്ധികൾക്കും സദക്കയുണ്ട്. എന്നിട്ട് പറയാണ് അതെങ്ങനെയാണ്, നിങ്ങൾ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ എല്ലാ ഓരോ സുബ്ഹാനല്ലയും സദക്ക, ഒരു സദക്കയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദക്ക, അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സദക്കയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദക്ക, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതൊരു സദക്കയാണ്. വകുല്ലു തക്ബീറത്തിൻ സദക്ക, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതൊരു സദക്കയാണ്. വഅംറു ബിൽ മഅറൂഫി സദക്ക, ഒരു നല്ല കാര്യം നിങ്ങൾ ആരോടെങ്കിലും കൽപ്പിച്ചാൽ, നിങ്ങൾ സദാചാരമാണെന്ന് ശറഈൽ അംഗീകരിക്കപ്പെട്ട ഒരു പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കിയിട്ട ഒരു കാര്യം നിങ്ങൾ മറ്റൊരാളെ അതിലേക്ക് ക്ഷണിച്ച് അയാളോട് പറഞ്ഞാൽ അതൊരു സദക്കയാണ്. വനഹ്യുൻ അനിൽ മുൻകരി സദക്ക, ഇസ്ലാമിക ദൃഷ്ടിയ തെറ്റായ ഒരു കാര്യം നിങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നത് കണ്ടപ്പോ നിങ്ങളത് വിരോധിച്ചു, ശക്തി ഉപയോഗിച്ച് തടയാൻ കഴിയുന്നിടത്ത് ശക്തി ഉപയോഗിച്ച് തടഞ്ഞു, അതിന് കഴിയാത്തപ്പോ നാവുകൊണ്ട് എതിർത്തു, അതിനും കഴിയാത്തപ്പോ നിങ്ങൾ മാനസ്വ വെറുത്തുകൊണ്ട് മാറി നിന്നു. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ അത് നഹ്യുൻ അനിൽ മുൻകറിന്റെ ഭാഗമാണ്, അത് ഒരു സദഖയാണ്. വയുജ്ഉ മിൻ ദാലിക റകഅതാനി യർകഅഹുമാ മിനൽ ദുഹാ, എന്നാൽ ഇതിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന, ഈ സദക്കളുടെ ഒക്കെ സ്ഥാനത്ത് കിട്ടാൻ പോകുന്ന ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് അത് രണ്ട് റക്കായത്ത് ലുഹാ നിസ്കരിക്കുക എന്നുള്ളത്. രണ്ട് റക്കായത്ത് എങ്കിലും ലുഹാ എത്ര റക്കായത്ത് നിസ്കരിക്കുക, അതിന് ഹദ്ദില്ല എന്ന ഉലമാക്കൾ പറയുന്നത്. ഈരണ്ട് ഈരണ്ടായിട്ട് എത്ര നിസ്കരിക്കാം, മനസ്സിലായില്ലേ? അവ രണ്ടാണ് ഏറ്റവും ചുരുങ്ങിയത്, രണ്ട് നിസ്കരിക്കുക. വേണമെങ്കിൽ പിന്നെ നമുക്കറിയാം, സൂര്യൻ ഉദിച്ച് ഒരേതാണ്ട് ഒരു മുഴത്തോളം ഉയർന്നെന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ലുഹാന്റെ വഖ്ത് ആരംഭിക്കും. ലുഹാന്റെ ഏറ്റവും ഉത്തമമായ സമയം ഒട്ടകക്കുട്ടികളുടെ കാല് ചൂടുപിടിക്കുന്ന സമയം എന്ന് ഹദീസിൽ കാണാം. മണലിങ്ങനെ കിടക്കുന്ന ഒട്ടകക്കുട്ടികൾ വെയിലടിച്ചിട്ട് ഇങ്ങനെ കാലിന് ചൂടിച്ചെണീക്കും. ആ സമയം തന്നെ ഏതാണ്ട് ഒരു 10 മണി വെയിലിങ്ങനെ ചൂടായി വരുന്ന, അതാണ് അതിന്റെ ഏറ്റവും അഫ്ളലായ സമയം. അപ്പോ ലുഹാ നിസ്കരിച്ചാൽ ഈ പറഞ്ഞ എല്ലാത്തിനും പകരമായിട്ട്, എല്ലാ സദക്കകൾക്കും പകരമായിട്ട് നമുക്ക് ലഭിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തന്നിട്ടുള്ള ഒരു ഇളവാണ്, മനസ്സിലായില്ലേ? പിന്നെ സദക്ക എന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകൾ വിചാരിച്ചിട്ടുള്ളത് എന്താണ്, അത് പൈസ കൊടുക്കൽ മാത്രം സദക്ക. ഞാൻ എന്ത് സദക്കയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, സദക്ക ഒരുപാടുണ്ട്. ഈ പറഞ്ഞതൊക്കെ ധർമ്മങ്ങളാണ്. പൈസ കൊടുക്കൽ മാത്രമല്ല ധർമ്മം. ഈ പറഞ്ഞ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നതൊക്കെയും സദക്കയായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. ഇനി മറ്റൊരു ഹദീസ് കൂടി കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഉരിലത് അലയ്യ അഅമാലു ഉമ്മത്തി ഹസനുഹാ വസയ്യുഹാ ഫവജത്തു ഫീ മഹാസിനി അഅമാലിഹാ അൽ അദാ യുമാതു അനി തരീഖ് വവജത്തു ഫീ മസാവി അഅമാലിഹാ അന്നുഖാഅത്തു തകൂനു ഫിൽ മസ്ജിദി ലാ തുദ്ഫൻ റവാഹു മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ അമലുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു, ഉമ്മത്തിന്റെ നല്ല പ്രവൃത്തികളും ചീത്ത പ്രവൃത്തികളും. അപ്പോൾ നല്ല പ്രവൃത്തികളെ കൂട്ടത്തിൽ ഞാൻ കണ്ടു ഒരു കാര്യം, ഒരു വഴിയിൽ നിന്നും ഒരു ഉപദ്രവത്തെ നീക്കൽ. അതൊരു നല്ല പ്രവർത്തനമാണ്. നടന്നു പോകുന്ന ഒരു വഴിയിൽ ഒരു കല്ലോ മുള്ളോ ഒരു അമേദ്യം, ആളുകൾ ചവിട്ടുന്ന പാടില്ലാത്ത കാഷ്ടമോ അങ്ങനെ എന്താകട്ടെ, അല്ലെങ്കിൽ ഒരു വണ്ടി ബ്ലോക്കായി കിടക്കുകയാണ്, വേറെ വണ്ടിക്ക് പോകാൻ പറ്റാത്തവണ്ണം, അപ്പൊ ആ വണ്ടി ഒന്ന് നീക്കാൻ സഹായിക്കൽ, അത് ആ വഴിയിലെ ഉപദ്രവങ്ങള് ബുദ്ധിമുട്ടുകള് നീക്കലാണ്. അത് വലിയ ഒരു പുണ്യമായിട്ട് എനിക്ക് കാണിക്കപ്പെട്ടു. ഉമ്മത്തിന്റെ ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്നും എനിക്ക് കാണിക്കപ്പെട്ടു, ഞാൻ കണ്ടു. അന്നുഹാഅത്തു തകൂനു ഫിൽ മസ്ജിദി ലാ തുദ്ഫൻ, അതായത് ഒരു മൂക്കള അല്ലേ, മൂക്ക് പിഴിഞ്ഞാണ് അത്. അന്നത്തെ പള്ളി തന്നെ ഇങ്ങനെ മണൽ വിരിച്ച പള്ളിയാണ്. അങ്ങനെ വേണ്ടി വന്നാൽ, ഒരാൾ തുപ്പേണ്ടി വന്നാൽ എന്താ പറഞ്ഞ നബി, മണ്ണ് മണലുകൊണ്ട് മാറ്റിയിട്ട് ഉള്ളിലേക്ക് തുപ്പിയിട്ട് അത് മൂടി വെക്കലാണ് അതിന്റെ കഫാറത്ത്. അങ്ങനെ മൂടി വെക്കാത്ത ഒരു മൂക്കള പള്ളിയിൽ കണ്ടു. അപ്പൊ അതിനുവരെ നമുക്കെന്തുണ്ടാവും, കുറ്റുണ്ടാവും. വേറെ ഹദീസിലുണ്ട്, പള്ളിയിൽ നിന്ന് ഒരു ചെറിയ എന്തെങ്കിലും ഒരു മാലിന്യം എർത്ത് പുറത്തിട്ടാൽ അതിന്റെ പുണ്യം വരെ എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് വേറെ ഹദീസുണ്ട്. അപ്പൊ പള്ളി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്, പള്ളിയുടെ വൃത്തിയിൽ നമ്മളാലാവുന്നത് ചെയ്യുക എന്നത് വലിയൊരു പുണ്യാണ്. പലപ്പോഴും പള്ളിയിൽ ജോലിക്കാരെ നിയമിക്കും, അപ്പൊ എന്ത് ചെയ്യും, പള്ളിയിൽ എന്തെങ്കിലും വൃത്തിയുണ്ട, ഏയ് ഇങ്ങോട്ട് മുക്കരിക്കാം, ഇതെന്താ നിങ്ങൾ ഇതൊക്കെ എന്തിനാ ശമ്പളം തരുന്നേ, ഏയ് ഓനാകെ 10 റുപ്യയോടെ ചിലപ്പോ എന്തുണ്ടാവും, ഓനവിടെ പൈസയ്ക്ക് കൊടുക്കുന്നുണ്ടാവും അതിന്റെ പേരില്. അന്ന് കൂടി കൊടുത്താ ഇത് നിങ്ങള് ഒറ്റക്ക് വിളിച്ചിട്ട് പറയാം, നിങ്ങള് ഒന്ന് ശ്രദ്ധിക്കണം, നമുക്കൊന്ന് സ്ഥിരമായിട്ട് കഴിയാത്തോണ്ട് അങ്ങക്ക് എന്നൊക്കെ പറയാന്നല്ലാതെ ആളടയിലിട്ടിട്ട് ഒന്ന് വിളിച്ചിട്ട് അയാളൊന്ന് ഒന്ന് ഭരിക്കാൻ നോക്കണേ, അങ്ങനത്തെ ചില സ്വഭാവങ്ങളൊക്കെ ചില ആളുകളിലൊക്കെ കാണാൻ സാധിക്കുക, ഒന്നും ശരിയല്ല. അതുകൊണ്ട് പള്ളി എന്ത് വൃത്തികേട് കണ്ട അത് എടുത്തിടാൻ നമ്മൾ ആരെയും കാത്തിക്കണ്ടയില്ല, നമ്മൾ തന്നെ എന്ത് ചെയ്യുക, പള്ളിയിലെ വൃത്തികേട് എടുത്തിടണം, മനസ്സിലായില്ലേ? അതിന് അയാളെ വിളിച്ച് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ചെയ്ത പിന്നെ മൂപ്പരോട് ഒറ്റക്ക് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഇടക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് ഒറ്റക്ക് പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മവും അത് പാഴായി പോവില്ല, ഏറ്റവും ചെറുതാകട്ടെ അള്ളാഹുവിന്റെ രേഖയിൽ അതുണ്ടാകും, അത് നമുക്ക് കൂലി ലഭിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് വേണം, ഏതൊരു സൽക്കർമ്മവും അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് നാം ചെയ്യണം, അതിന് നാം പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അവന്റെ ശരീഅത്തിൽ നിശ്ചയിച്ച നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നന്മക്ക് വേണ്ടിയുള്ള തൗഫീഖ്, അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. നന്മ ചെയ്യണം ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, അതിനുള്ളൊരു തൗഫീഖ്, അള്ളാഹുവിന്റെ ഒരു സഹായം, പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉദവി നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും നല്ല നല്ല സ്വാലിഹായ അമലുകൾ ചെയ്ത് നാളെ പരലോകത്ത് മഹത്തായ സ്വർഗം ലഭിക്കുന്ന നരകത്തിന് രക്ഷ തേടുന്ന മുഅ്മിനീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.